ക്രൈസ്തവ കർത്താവിൻ്റെ തന്നെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. വില കൊടുത്തു വാങ്ങേണ്ട സമ്പത്ത്, ക്രൈസ്തവ. വെളിപ്പാട് പുസ്തകം 3:17-18 വാക്യങ്ങൾ. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. കഠിനാധ്വാനം കൊണ്ട് സമ്പന്നനാകുന്നതാണ് പൊതുവുള്ള ഒരു തത്വം. അന്യായം ചെയ്തും വഞ്ചിച്ചെടുത്തും സമ്പന്നനാകുന്നവരും വിരളമല്ല. അതൊരു പൊതു തത്വമല്ലെങ്കിൽ പോലും അക്കൂട്ടർ വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണിത്. ആത്മീയലോകത്തിലും ഈ രണ്ടു കൂട്ടരുമുണ്ട്. സമ്പന്നരല്ലാത്തവർ കഴിവില്ലാത്തവരും ഗുണമില്ലാത്തവരുമാണെന്ന ധാരണയും പലരിലുമുണ്ട്. യഥാർത്ഥ സമ്പത്ത് എന്തെന്നും അത് സമ്പാദിക്കുവാൻ എന്ത് ചെയ്യണമെന്നും വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ആവശ്യം വളരെയാണ്. അതാണ് നാം വായിച്ച വേദഭാഗത്തിൽ കാണുന്നത്. ലവോദിക്യാ സഭയ്ക്ക് ദൈവത്തിൻ്റെ ദൂത് പരിശുദ്ധാത്മാവിൽ പറയുന്ന വേദഭാഗമാണല്ലോ നാം വായിച്ചു കേട്ടത്. വെളിപ്പാട് പുസ്തകം 3:17-18 വാക്യം. അവസാന കാലയളവിലുള്ള സഭയാണ് ലവോദിക്യാ സഭ. ആ സഭയോട് ദൂത് പറയുകയാണ്, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീരൂതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. സഭയുടെ ഉടമസ്ഥൻ സഭയെ, ലവോദിക്യ സഭയെ നോക്കി സഭയുടെ യഥാർത്ഥ ചിത്രം തുറന്നു കാട്ടുകയാണിവിടെ. ധനവാൻ സമ്പന്നൻ എന്നുള്ളത് നമ്മുടെ വെറും ഒരു തോന്നൽ മാത്രമായിരിക്കരുത്. നോക്കേണ്ടവൻ നോക്കുമ്പോഴും തൂക്കേണ്ടവൻ തൂക്കുമ്പോഴും മാത്രമേ നമ്മുടെ യഥാർത്ഥ സ്ഥിതി എന്തെന്ന് മനസ്സിലാക്കിയുള്ളൂ. ഞാനൊരു രാജാവാണ്, മഹാനാണ്, ഉന്നതനാണ്, എന്നേക്കാൾ താണവരാണ് സകല മനുഷ്യരുമെന്ന് ചിന്തിച്ച ഒരു രാജാവിനെ സർവശക്തനായ ദൈവം ഒന്ന് തൂക്കി നോക്കിയ ചരിത്രം ദാനിയേൽ പ്രവാചന പുസ്തകം 5:25 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. അതിങ്ങനെയാണ്, മെനെ മെനെ തെക്കേ ലൂഫർസീൻ, കാര്യത്തിൻ്റെ അർത്ഥമാവിത്, മെനെ എന്ന് വെച്ചാൽ ദൈവം നിന്റെ രാജ്യത്വം എണ്ണി അതിനെ അന്തം വരുത്തിയിരിക്കുന്നു. തെക്കേൽ എന്ന് വെച്ചാൽ തുലാസിൽ നിന്നെ തൂക്കി നീ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. പെറേസ് എന്ന് വെച്ചാൽ നിന്റെ രാജ്യത്വം വിഭാഗിച്ച് മേദ്യർക്കും പാർശികൾക്കും കൊടുത്തിരിക്കുന്നു. പ്രൈസ് ദാനിയേൽ പ്രവാചന പുസ്തകം 5:28 മുതലുള്ള വാക്യങ്ങൾ. ഉന്നതനും ശ്രേഷ്ഠനും മഹാനുമായ ബേൽസെസർ രാജാവിനെ ദൈവം തൂക്കി നോക്കിയപ്പോഴുള്ള വിവരമാണല്ലോ ഇത്. ലവോദിക്യാ സഭയുടെ ധാരണ തങ്ങൾ ധനവാനും സമ്പന്നരും ഒന്നിനും മുട്ടില്ലാത്തവരുമെന്നായിരുന്നു. എന്നാൽ അവരുടെ യഥാർത്ഥ അവസ്ഥയാകട്ടെ നിർഭാഗ്യവാൻ, അരിഷ്ടർ, ദരിദ്രർ, കുരുടർ, നഗ്നർ എന്നിങ്ങനെയായിരുന്നു. നാം ആരാണെന്നും നമ്മുടെ അവസ്ഥ എങ്ങനെയാണെന്നുമുള്ളത് യഥാർത്ഥ അറിവാണ് ആവശ്യം, വെറും ധാരണയല്ല. യഥാർത്ഥ സമ്പത്ത് എന്താണ്? പെരുത്തി ആടുമാടുകൾ, ധാരാളം വസ്തുക്കൾ, ഒട്ടനവധി ദാസീദാസന്മാർ എന്നിവയുണ്ടായിരുന്ന മഹാസമ്പന്നന്മാരും തികച്ചും ദരിദ്രരായിരുന്നവരും തിരുവചനത്താളുകളിൽ നമുക്ക് സ്ഥലം പിടിച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ആ ധനികരെല്ലാം ദൈവരാജ്യത്തിൽ സമ്പന്നരോ ദരിദ്രരെല്ലാം ദൈവരാജ്യത്തിൽ ദരിദ്രരോ ആയിരിക്കുന്നില്ല. ഉദാഹരണമായി അബ്രഹാം, ഇയ്യോബ് തുടങ്ങിയ ധനികർ ദൈവരാജ്യത്തിൽ സമ്പന്നരായിരിക്കുമ്പോൾ തന്നെ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ആഡംബരത്തോടെ സുഖിച്ച് ജീവിച്ച ധനികനെ ദൈവരാജ്യത്തിൽ പ്രവേശനം പോലും നിഷേധിക്കപ്പെട്ടു. Luke 16:19. എന്നാൽ തൻ്റെ പടിപ്പുരയ്ക്കൽ വൃണം പിടിച്ചു കിടന്ന ദരിദ്രനായ ലാസർ ദൈവരാജ്യത്തിൽ സമ്പന്നനായി. പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യത്തിലെ സമ്പന്നത ഈ ലോകത്തിലെ ധനത്തിൻ്റെ ഏറ്റക്കുറച്ചിലല്ല മാനദണ്ഡമാക്കുന്നത് എന്നത്രേ പരമപ്രധാനമായ കാര്യം. എന്താണ് ദൈവരാജ്യത്തിലെ സമ്പന്നത? ഈ ലോകത്തിലെ ധനത്തിൻ്റെ ഏറ്റക്കുറച്ചിലല്ല മാനദണ്ഡമാക്കുന്നത്. എന്താണ് ദൈവവിഷയത്തിലെ സമ്പത്ത്? പുഴുവും തുരുമ്പും കെടുക്കാതെയും കളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവീൻ. മത്തായി 6:20. യേശുനാഥൻ്റെ പരസ്യ ശ്രൂഷയിൽ യേശുവിനെ അനുഗമിക്കുവാൻ താല്പര്യമുണ്ടായിരുന്നിട്ടും തങ്ങളുടെ സമ്പത്ത് നിമിത്തം അനുഗമിക്കാതെ ദുഃഖിതരായി യേശുവിനെ വിട്ടുപോയവരെ കാണുവാനായിട്ട് കഴിയും. മർക്കോസ് 12:22 അതേ കാണുവാനായിട്ട് കഴിയും. ക്രിസ്തുവിൻ്റെ നിന്ദ ദൈവരാജ്യത്തിലെ സമ്പത്താണെന്ന് കരുതിയ മോശയെക്കുറിച്ച് തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്: മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ദ വലിയ ധനം എന്നെണ്ണി. എബ്രായർ 11:26. പ്രൈസ് ദി ലോർഡ്. ആരാണ് സമ്പന്നർ? 1, വിശ്വാസത്തിൽ സമ്പന്നർ. അവർ ദൈവരാജ്യത്തിലെ സമ്പന്നരാണ്. യാക്കോബ് 2:5. പ്രിയ സഹോദരന്മാരെ, കേൾപ്പീൻ, ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിൻ്റെ അവകാശികളുമാകേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ? പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യത്തിലെ സമ്പന്നർ വിശ്വാസത്തിൽ സമ്പന്നരാണ്. 2, ദൈവരാജ്യത്തിലെ സമ്പന്നർ സൽപ്രവൃത്തികളിൽ സമ്പന്നരാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവൃത്തികൾ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരടിസ്ഥാനം നിക്ഷേപിച്ചുകൊള്ളുവാനും ആജ്ഞാപിക്കുക. 1 തിമൊഥെയൊസ് 6:17-19 അപ്പോൾ ആരാണ് സമ്പന്നർ? 1, വിശ്വാസത്തിൽ സമ്പന്നർ. 2, സൽപ്രവൃത്തികൾ സമ്പന്നർ. അവർ ദൈവരാജ്യത്തിലും സമ്പന്നരാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വസ്തതയും സത്യസന്ധതയും ഇല്ലാതെ നേടുന്നതെല്ലാം ദൈവരാജ്യത്തിൽ നിന്നും അകറ്റുക മാത്രമേ ഉള്ളൂ. അതെന്തെല്ലാമായിരുന്നാലും, അത് ധനമോ പദവിയോ അധികാരമോ സ്ഥാനമാനങ്ങളോ എന്തുമാകട്ടെ, അവയെല്ലാം തീയിൽ കൂടിയുള്ള ശോധനയിൽ വെന്തുപോകും. കാരണം മറ്റൊന്നല്ല, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായി ആമേൻ എന്നുള്ളവൻ അരുളിച്ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് ലവോദിക്കസഭയുടെ ദൂത് തുടങ്ങുന്നത്. വെളിപ്പാട് 3:14. വിശ്വസ്തനും സത്യവാനുമായവൻ ആമേൻ എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെ, അതിന് മാറ്റമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. വിശ്വാസത്തിൽ സമ്പന്നരായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിനെ സേവിപ്പാനുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ. സൽപ്രവൃത്തികൾ സമ്പന്നരായി കർത്താവിനെ സേവിപ്പാനുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ. അങ്ങനെയെങ്കിൽ സ്വർഗരാജ്യത്തിലും നാം സമ്പന്നരായിരിക്കും. കന്നുള്ള കർത്താവേ, സ്വർഗപിതാവേ, അല്ലേലും ഞങ്ങളെ തിരഞ്ഞെടുത്ത സ്നേഹത്തിനായി സ്തോത്രം. വിശ്വാസത്തിൽ സമ്പന്നരും സൽപ്രവൃത്തികൾ സമ്പന്നരുമായി സ്വർഗരാജ്യത്തിൽ സമ്പന്നരായി തീരുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.